പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പുനിനാമം വാഴ്ത്തപ്പെടട്ടെ. തെസ്സലോനിക്ക കഴിയ ഒന്നാം ലേഖനത്തിൻ്റെ 5:11 നമ്മൾ അല്പമായി ചിന്തിപ്പാൻ സ്വർഗം സഹായിച്ചു. 5:12-28 അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. എല്ലാവരും ഒരേ കുടുംബത്തിൽ എന്നുള്ളതാണ് അവിടുത്തെ ചിന്താവിഷയം. 12:28 സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോട് വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ. നമ്മിലും എല്ലാവരും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്നം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരേ കുടുംബത്തിൽ അംഗങ്ങൾ. അതിനോടുള്ള ബന്ധത്തിൽ 7 ഭാഗം നമുക്ക് തിരിച്ച് പഠിക്കാം. 1, കുടുംബ നേതൃത്വം. 2, കുടുംബ പങ്കാളിത്തം. 3, കുടുംബ ആരാധന. 4, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ സഭയിൽ. 5, ദൈവവിഷയമായ ജീവിതം. 6, ക്രിസ്തീയ കൂട്ടായ്മ. 7, ആശീർവാദം. ഈ ഭാഗത്തെ നമുക്ക് ഇങ്ങനെ 7 തിരിച്ച് ചിന്തിക്കാം. പൗലോസിന് പ്രിയങ്കരമായ ഒരു പദമാണ് സഹോദരന്മാർ. ഏതാണ്ട് 19 പ്രാവശ്യം ഈ ലേഖനത്തെ അത് പറഞ്ഞിട്ടുണ്ട്. സഭയെ കുറിക്കുന്ന അലങ്കാര പ്രയോഗങ്ങളൊന്നാണിത്. ഈ ലേഖനത്തിൽ 16 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു. 2 27 പ്രാവശ്യവും കർത്താവ് അവിടുത്തെ ശിഷ്യന്മാരെ സഹോദരന്മാരാണ് വിളിച്ചിരുന്നത്. ഇബ്രായ ലേഖനം 2:10-15, മത്തായി 28:10 ദൈവത്തിൻ്റെ മുൻനിർണയവും അപ്രകാരമാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. റോമർ 8:29. ക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതനാണ്. വെളിപ്പാട് 1:4. സഭ സ്വർഗത്തിൽ പേഴുതിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘമാണ്. എബ്രായർ 12:28. പുതുജനം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതേസമയം തന്നെ സഭയെ ഒരു കുടുംബത്തോടാണ് സാദൃശ്യപ്പെടുത്തിയത്. എഫേസ്യർ 3:15. ക്രിസ്തുവിൽ നിന്ന് ആത്മജീവനാൽ ജനിച്ച സകല വിശ്വാസികളും ദൈവിക സ്വഭാവമുള്ളവരും ഈ സാർവത്രിക കുടുംബത്തിലെ അംഗങ്ങളുമാണ്. 1 പത്രോസ് 1:22-25, ഗലാത്യർ 6:10. കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് ഭവനനാഥൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്നതിലും കുടുംബാംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും അസ്ഥിവാരം ഇട്ടു നിൽക്കുന്നു. കുടുംബത്തിൻ്റെ ആസ്തിത്വത്തിന് കെട്ടുറപ്പിനും ഇത് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഇല്ലെങ്കിൽ കുടുംബം ശിഥിലമായി പോകും. സഭയുടെ ഈ വിധ കൂട്ടുബന്ധമാണ് വേദപുസ്തകം വിഭാവനം ചെയ്യുന്നത്. പ്രാദേശിക സഭയുടെ നില ഇത് തന്നെയാണ്. സഭയാകുന്ന കുടുംബം സന്തുഷ്ടിയും പുഷ്ടിയും ഉള്ളതായി തീരുവാനുള്ള പ്രായോഗിക മാർഗം എന്താണ്? ദൈവ നാമമഹത്വത്തിനായി നമ്മുടെ പ്രാദേശിക സഭ എപ്രകാരം ആത്മീയമായി കെട്ടുപണിയാൻ ചെയ്യാൻ കഴിയും? ഈ ഭാഗത്ത് അതിനുള്ള ക്രിസ്തീയ ഉത്തരവാദിത്തങ്ങളാണ് പൗലോസ് പരാമർശിക്കുന്നത്. അതിനുള്ള ഒരു മാർഗം കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് താൻ ചൂണ്ടിക്കാണിച്ചു. ആത്മീയ വർധന വരുത്തുക. 5:11, മറ്റുള്ളവരിൽ കാണുന്ന നല്ല വശത്തെ ചൂണ്ടിക്കാണിച്ച് അവരെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും താൻ പറയുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഇവിടെ താഴെ വിവരിച്ചിരിക്കുന്നത്. ഒന്ന് കുടുംബ നേതൃത്വം, 5:12-13 ഒരു യഥാർത്ഥ നേതൃത്വമില്ലെങ്കിൽ കുടുംബം ശിഥിലമായി പോകും. പിതാവ് ഒരു ഭവനത്തിൻ്റെ ശിരസും മാതാവ് തന്നോടൊപ്പം സ്നേഹത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. ഒരു ഗ്രഹം പണിയുവാനുള്ള ഉത്തരവാദിത്വം മാതാവിൽ നിക്ഷിപ്തമാണെന്ന് സത്യം വിസ്മരിക്കരുത്. 4:11 സങ്കീർത്തനം 128. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിരിക്കണം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അടുക്കും ചിട്ടയും ലക്ഷ്യവും വിധിയും മൂല്യബോധവും അടിസ്ഥാനപരമായി ലഭിക്കേണ്ടത് ബാല്യകാലത്ത് കുടുംബത്തിൽ നിന്നുമാണ്. ഈ പ്രത്യേക നില തന്നെയാണ് ഒരു പ്രാദേശിക സ്ഥലസഭയിലും പ്രായോഗികമാക്കേണ്ടത്. ഭാവികാല സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം ഇവിടെ ലേഖകൻ സുവാസികളുടെ വർത്തമാനകാല ഉത്തരവാദിത്വത്തിലേക്ക് തിരിയുന്നു. 1. ആത്മീയ നേതൃത്വമായുള്ള വിശ്വാസികളുടെ ബന്ധമാണ് വിഷയം. പ്രസ്തുത ആത്മീയ കൂട്ടായ്മ ബന്ധം സഭയുടെ ഐക്യതയും ഏകത്വവും കാണിക്കുന്നു. ഏത് നിലയിലുള്ള ഉത്തരവാദിത്വമാണ് വിശ്വാസിക്ക് ആത്മീയ നേതൃത്വങ്ങളോടുള്ളത്? സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോട് വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. 12:13 സഭയുടെ നേതൃനിരകൾ ദൈവത്തിൻ്റെ ദാനമാണ്. പുതിയ നിയമസഭയുടെ ഭരണം ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നു. നാം മൂപ്പന്മാരുടെ സംഘത്താൽ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണ്. തെസ്സലോനിക്ക സഭയിൽ ഒന്നിലധികം മൂപ്പന്മാര ഉണ്ടായിരുന്നത് ധ്വനിയാണ് മുകളിൽ പറഞ്ഞ വാക്യത്തിലുള്ളത്. ഒരു ശുശ്രൂഷകനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയല്ല ഒരു സ്ഥലം സഭയിൽ നടക്കേണ്ടത്. അവരുടെ വേല നിമിത്തം ഒന്നിലധികം മൂപ്പന്മാർ ചേർന്നുള്ള സംഘടിത ശുശ്രൂഷയാണ് സഭയുടെ അനുഗ്രഹം. വിശ്വാസികളുടെ അവരോടുള്ള 5 ഉത്തരവാദിത്തങ്ങൾ ഇവിടെ അപ്പോസ്തോലൻ ചൂണ്ടിക്കാണിക്കുന്നു. 1. അവരെ അംഗീകരിക്കുക. 2. അവരെ അഭിമാനിക്കുക. 3. അവരെ ബഹുമാനിക്കുക. 4. അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. 5. അവരെ അനുസരിക്കുക എന്ന 5 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. എഫേസ്യർ 4:11 അവർ സർവാധിപതികളല്ല, മാതൃകാപരമായ ആത്മീയ നേതൃനിരകളാണ്. അവർ കർത്താവിനാൽ നിയുക്തരും കർത്താവിൻ്റെ അനുകാരികളും ആകയാൽ നാം അവരെ സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യണം. അവർ കർത്താവിന് കണക്ക് ബോധിപ്പിക്കേണ്ട ഗ്രഹവിചാരകന്മാരാണ് എന്ന് എബ്രായർ 13:17 അംഗീകരിക്കുക എന്ന വിഷയത്തിൽ കാണാം. 2. അവരെ അഭിമാനിക്കുക. അവരിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വിമർശനം നിരത്തി വെച്ചിട്ട് അവരെ വിലമതിക്കുക, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവർ എന്നറിഞ്ഞ് അവരുടെ വേലയെ ആസ്വദിക്കുന്ന ഒരു മനോഭാവം വിശ്വാസികൾക്കുണ്ടാകണം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ ഇരട്ടി മാനത്തിന് യോഗ്യരാണ്. പാസ്റ്റർ, ഡീക്കൻ, എൽഡർ, ഓവർസിയർ ആരായിരുന്നാലും അവർ ചെയ്യുന്ന സേവനം കേവലം നിസാരമല്ല. ആത്മാവിൻ്റെ വാൾ ധരിച്ചുകൊണ്ട് ശത്രുവിനെതിരെ ആത്മീയ യുദ്ധത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. അഗ്നിയുടെ മുമ്പിലെ ശുശ്രൂഷകന്മാരാണ് അവർ. ജീവനെ ദൃഢവൽക്കണിച്ചുകൊണ്ട് ത്യാഗികളായി അവർ വേല ചെയ്യുന്നു. അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും കൈത്താങ്ങലുമാണ് ആവശ്യം. വിമർശനമല്ല, ചീർവിളിയാണ് ആവശ്യം. 3. അവരെ ബഹുമാനിക്കുക. അറിയുക, ടു നോ എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് ബഹുമാനിക്കുക എന്ന ആശയത്തെയാണ്. ശുശ്രൂഷകന്മാരുമായി സഹകരിക്കുവാനുള്ള മാർഗങ്ങൾ ആരായുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അവരെ ശ്രേഷ്ഠമായ നിലയിൽ പരിഗണിക്കുവാൻ കഴിയുമെങ്കിൽ അതുതന്നെ ദൈവാനുഗ്രഹമാണ്. ബഹുമാനത്തിൽ നിന്നാണ് വിധേയത്വം ഉണ്ടാകേണ്ടത്. 1 Cor 16:16, Ephesians 5:21, 1 Petrus 5:5 ഇത് തുടർമാനമായ ഒരു മനോഭാവം ആയിരിക്കണം. 4. അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. സഭാ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ ഇടയിൽ സഹോദരന്മാരാണ്. അപ്പോൾ തന്നെ കർത്താവിൽ നിങ്ങൾ ഭരിക്കുന്നവരാണ്. ശുശ്രൂഷകന്മാർ നമ്മുടെ ഇടയിലും നമ്മുടെ മീതയും ഒരേ സമയം ആത്മാവിൻ്റെ കൃപയിലും ശക്തിയിലും അധികാരത്തിലും പ്രവർത്തിക്കുന്നവരാൽ അവരുടെ പ്രവർത്തികൾക്ക് നന്ദി പറയുകയും സ്നേഹിക്കുകയും ചെയ്യണം. 5. അവരെ അനുസരിക്കുക. അനുസരണമാണ് അനുഗ്രഹത്തിന് അടിത്തറ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. 13:17. ചണ്ടയിടാതെ പരസ്പരം സമാധാനമായി ജീവിക്കുവാൻ നാം തീരുമാനിക്കണം. തമ്മിൽ സമാധാനമായിരിപ്പിൻ. മറ്റുള്ളവരുമായി എങ്ങനെ പൊരുത്തപ്പെട്ട് പോകാമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ജഡീകരണ നുഴഞ്ഞുകയറ്റം എന്ന പല സഭകളുടെയും സമാധാനപരമായ നില തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സഭാ ശുശ്രൂഷകൻ ശാന്തനും സുശീലനും കലഹിക്കാത്തവനുമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒന്ന് തിമത്യോസ് 3:1-4 വാക്യങ്ങൾ. സഭയാകുന്ന കുടുംബത്തിൽ ബഹുമാനവും അനുസരണവും സമാധാനവും സ്നേഹവും അഭിനന്ദനവും ഒക്കെ ഇല്ലെങ്കിൽ സഭ അജീർണ ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് ദൈവഹിതത്തിൽ നിന്ന് വഴുതിപ്പോകും. അത് വരാതിരിപ്പാൻ ശുശ്രൂഷകനും വിശ്വാസിയും ആത്മാർത്ഥമായി ശ്രമിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഫലകരമായ ശുശ്രൂഷ നേതൃസ്ഥാനങ്ങളെ കൊണ്ട് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒന്നല്ല. അതിനാൽ ഈ വിഷയത്തിൻ്റെ പ്രധാനമായ രണ്ടാം ഭാഗത്തേക്ക് പൗലോസ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. 2:14-16 കുടുംബ പങ്കാളിത്തം ബലവും ബലഹീനതയും ചേർന്നതാണ് മനുഷ്യ ജീവിതം. ഊടും പാവും പോലെ കുറവ് തീർന്നതല്ല ആരുടെയും ജീവിതം. സഭാജീവിതവും ഇതിനൊട്ടും വിഭിന്നമല്ല. ഒരു യഥാർത്ഥം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷകനും വിശ്വാസിയും വർദ്ധിക്കണം. സൃഷ്ടിപരമായ പങ്കാളിത്തത്തിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായി നിലനിൽക്കുവാൻ കഴിയൂ. ആത്മീയ പക്വത പ്രാപിച്ചവർ സഭയിലെ യുവതലമുറയ്ക്ക് പരിശീലനം നൽകി അവരെ ആത്മീയ ശക്തന്മാരാക്കി വളർത്തിയെടുക്കണം. ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷാ ബന്ധത്തെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യം അവർ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ സുശക്തവും പരിപക്വവുമായ ഒരു നിലയിലേക്ക് പടുത്തുയർത്തുകയും വിശ്വാസികളെ കർത്താവിൻ്റെ വേലയ്ക്കായി പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടതിനാകുന്നു. എഫേസ്യർ 4:11-12 വരെ വാക്യങ്ങൾ കാണുന്നു. നമ്മുടെ ഇന്നത്തെ പ്രശ്നം സുവിശേഷീകരണത്തിനോ കൂട്ടുവിശ്വാസികൾക്കോ ആത്മീയ പ്രോത്സാഹനം നൽകുവാനോ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ആത്മീയ കാര്യത്തിൽ തത്രസ്തരായി അതേ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സഹായിക്കട്ടെ. പാസ്റ്റർ മാത്രം ചെയ്യേണ്ടല്ല, പാസ്റ്ററും വിശ്വാസികളും ഒരുമിച്ച് ഒന്നിച്ച് ചെയ്യുമ്പോൾ അതേ അതൊരു വലിയ അനുഗ്രഹമാകും. അങ്ങനെ പോകാൻ ദൈവം സഹായിക്കട്ടെ. അതിൽ ഒന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്, ക്രമം കെട്ടവർ തങ്ങളുടെ അനുദിന ഉത്തരവാദിത്തങ്ങളെ അഗണ്യമായി ചിന്തിച്ചുകൊണ്ട് അലസരായി നേർവഴി വിട്ടു നടക്കുന്നവർ നിങ്ങളുടെ ഏതെങ്കിലും പദ്ധതിയിൽ പങ്കുചേരുവാൻ ഇവരെ ക്ഷണിക്കുക. ആത്മീയ മടിയന്മാരായ ഇവരോട് ബുദ്ധി ഉപദേശിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇല്ലെങ്കിൽ അവർ അലസരും വായാടികളുമായി നടന്ന് സമയം കളയുമെന്ന് 2 പൗലോസ് പറയുന്നു. 2 Thessalonians 3:11. 2, ഉൾക്കരുത്തില്ലാത്തവർ ആത്മീയമായി ആന്തരിക അപര്യാപ്തമാണ് ഇവരുടെ പ്രശ്നം. അവർ എല്ലായ്പ്പോഴും കാര്യങ്ങളുടെ ഇരുളറഞ്ഞ ഭാഗം മാത്രം കാണുന്നു. അവർക്ക് ആവശ്യമുള്ളവരുടെ അന്തരാത്മാവി ബലമാണ്. അതിനാൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുക. ഒരിക്കലും നിരാശയുടെ വാക്കുകളുമായി അവരെ സമീപിക്കരുത്. ശുഭാപ്തി വിശ്വാസം ഒരു പേരുന്നുവാൻ പ്രാർത്ഥിക്കുക. ബലഹീനർ ബല 3 കാര്യം, ബലഹീനരെ ദയാപൂർവം കരുതുവീൻ, അഥവാ ശക്തരായവർ അവരെ താങ്ങി പിടിച്ചുകൊള്ളുവീൻ. ഈ കാര്യം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും സ്നേഹിച്ചും അത്ര. Romans 14:1. 4 ശാന്തത പരിശീലിക്കുക. ദീർഘക്ഷമതയുള്ളവരായിരിക്കാൻ സഭയിൽ കുടുംബത്തിൽ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. സഭയിൽ ബലഹീനരെ പോലെ തന്നെ ക്ഷിപ്രകോപികളും കണ്ടെന്ന് വരാം. അങ്ങനെയുള്ളവരെയും ആത്മീയമായി വളർത്തിയെടുക്കേണ്ടതാണല്ലോ. പൊളിച്ചു കളയുവാൻ എളുപ്പമാണ്, പക്ഷേ പണിയാൻ വളരെ പ്രയാസമാണ്. അത് നമ്മളേറെ ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യം വരാമെന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണുകയും ദേഷ്യപ്പെടുകയില്ലെന്ന് ഉറച്ച തീരുമാനത്തോട് അഥവാ ശാന്ത മനസ്സരായി ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ആ സഹോദരനെ നേടിയെടുക്കുവാൻ കഴിയും. വിശാലമായൊരു മനോഭാവമാണ് ഇവിടെ ആവശ്യം. അപ്പോൾ തന്നെ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം നിങ്ങളിൽ വ്യാപരിക്കുകയും വേണം. അടുത്തത് നിങ്ങളുടെ ആന്തരിക പ്രതികരണം സൂക്ഷിക്കുക. ശുശ്രൂഷയെ ചിലപ്പം അംഗീകാരമോ അഭിനന്ദനമോ ലഭിച്ചില്ലെന്ന് വരാം. ചിലർ എടുത്ത് സംസാരിക്കുകയും ദുഷ്പ്രവണം നടത്തുകയും ചെയ്തെന്ന് വരാം. എന്നാൽ നാം സ്നേഹത്തോടെ ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും ചെയ്യുക പ്രതികാര പാപമാണ്. Matthew 5:38-48 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അത് നമുക്ക് കാണാം. നമ്മുടെ പ്രതിഫലം നമുക്ക് ബഹുമാനം ലഭിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ മഹാസഭയിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് പ്രശംസ ലഭിച്ചു എന്ന് പറയത്തക്കോണം. 22 അത് വായിക്കുന്നു. അടുത്തത് സന്തോഷമുള്ളവരായിരിക്കണം. ഈ ഭദ്രതയ്ക്ക് ആവശ്യം സന്തോഷം. എപ്പോഴും സന്തോഷിപ്പേ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പൊതുവായൊരു നിർദ്ദേശം കൂടെയാണ് ഇത്. ദൈവം നൽകുന്ന ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ശുശ്രൂഷയുടെ ഭാരം എടുത്തു മാറ്റുന്നു. ഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുള്ളൂ. Nehemiah 8:10. ഏറ്റവും സംഘർഷം സാഹചര്യത്തിലും ദൈവം എല്ലാ സാഹചര്യങ്ങളുടെയും ദൈവമാണെന്ന് ഉറയ്ക്കുന്നവർക്ക് മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷിപ്പാൻ സന്തോഷചിത്തരായിരിക്കാൻ കഴിയുള്ളൂ. എപ്പോഴും സന്തോഷിപ്പിക്കുന്നൊരു കൽപ്പനയാണ്. 2 മാത്രമുള്ള ഏറ്റവും ചെറിയ വാക്യമാണ് ആത്മാവിൻ്റെ ഫലങ്ങളിൽ 4 പ്രത്യേക കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. സ്നേഹം വാക്യം 13, സന്തോഷം 16, സമാധാനം വാക്യം 13, ദീർഘക്ഷമ, വാക്യം 14, ഇവ നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. നാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുന്നുവെങ്കിൽ മാത്രമേ ഈ സ്വഭാവം നമ്മിൽ ഉൽപ്പാദിതമാകുകയുള്ളൂ. ഇതൊരു ദിവ്യ സ്വഭാവമാണ്. കുടുംബ പങ്കാളിത്തം സഭയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഒരുവനാണോ അതോ സഭയാകുന്ന കുടുംബത്തിലെ കേവലം ഒരു നിരീക്ഷകൻ മാത്രമാണ് നാം ചിന്തിക്കുക, ധ്യാനിക്കുക. 3, കുടുംബാരാധന 5:17-28 വരെ വാക്യം. പ്രാദേശിക സഭയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായ ഘടകമാണ് ആരാധന. ആത്മാവാം ദൈവത്തെ ആത്മാവിൽ മഹത്വപ്പെടുത്തുവാൻ ജനം കൂടി വരണം. ആരാധന എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ വണങ്ങുക, നമസ്കരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. 4:10 ഒരു മാതൃകാ സഭയുടെ ചിത്രം ഇവിടെയുണ്ട്. സന്തോഷിക്കുന്ന സഭ, എപ്പോഴും സന്തോഷിപ്പീൻ. പ്രാർത്ഥിക്കുന്ന സഭ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. സ്തോത്രം ചെയ്യുന്ന സഭ, എല്ലാറ്റിനും സ്തോത്രം. ഈ വിഷയത്തിൽ സകല വിശ്വാസികളും നിഷ്ഠ കാണിക്കേണ്ടതാണ്. വിശ്വാസികളുടെ മുഖമുദ്ര അതായിരിക്കണം. ആരാധനയിലെ 3 പ്രത്യേക ഘടകം അത് എഴുത്തുകാരൻ ഇവിടെ പരാമർശിക്കുകയാണ്. എല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കുക. ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന വ്യക്തികളുടെയും ഭവനത്തിൻ്റെ ആത്മീയ നിലനിൽപ്പിന് അനിവാര്യമായിരിക്കും പോലെ പ്രാർത്ഥനയുള്ള കൂട്ടായ്മ സഭ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാചീന സഭ അതിന് പ്രാധാന്യം കൽപ്പിച്ച അപ്പോസ്തലൻ 1:13-14, 1 Corinthians 11:1-3 സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന അത്ഭുതങ്ങളെ ഉളവാക്കുന്നു. അത്ര പ്രാർത്ഥിക്കുന്ന സഭ മാത്രമേ വളരുകയുള്ളൂ. ദൈവം സദാ നിങ്ങളോടുകൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുക, ദൈവം കേൾക്കും, ഉത്തരമരളും. 2, സ്തോത്രയാഗം അർപ്പിക്കുക. നന്ദിയുള്ള ഹൃദയത്തിന് മാത്രമേ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ സാധ്യമാക്കുകയുള്ളൂ. സ്തോത്രം ആരാധനയുള്ള പ്രധാന ഘടകമാണ്. എഫേസ്യലേഖനം 5:20 സ്തോത്രമെന്ന യാഗം അർപ്പിക്കുക എന്നെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനം 5:23 നമ്മൾ കാണുന്നു. നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അത്തരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. എബ്രായർ 13:15 യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവായനും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുക. എഫേസ്യർ 5:20 ദൈവത്തിൽ നാം അനുഭവിക്കാൻ സമർത്ഥിയേറിയ ആത്മീയവും ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് മാത്രമേ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കും പിതാവിനെ സ്തുതിക്കണം. സങ്കീർത്തനം 34:1 അബക്കൂക്ക് 3:17-18 അതുപോലെ അടുത്ത പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ സഭയിൽ 19:21 വരെ വാക്യങ്ങൾ പരിശുദ്ധാത്മാവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പുതിയ നിയമ സഭയ്ക്ക് വളരുവാൻ സാധ്യമല്ല. സഭയുടെ ഉൽപ്രാവണം സംഭവിക്കുമ്പോഴും പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിമത്തിയായ ശുശ്രൂഷയും സഭയിൽ ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരു കാരണത്താലും അത് നിന്നുപോകുകയില്ല. ആത്മാവിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന 2 പാപങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അപ്പോസ്തോലൻ അരുത് അഥവാ അങ്ങനെ ചെയ്യരുത് എന്ന് വലക്കൽപ്പിക്കും. 1, ആത്മാവിനെ കെടുത്ത് കളയരുത്. ആത്മാവ് അഗ്നിജാലയ്ക്ക് സാദൃശ്യമാണ്. യെശയ്യാ 4:4, മത്തായി 3:11, അപ്പോസ്തല പ്രവൃത്തി 2:1-3. ആത്മസ്നാനത്താൽ ജന്മം കൊണ്ട ക്രൈസ്തവ സഭയിൽ അഭിഷക്തരായ ശുശ്രൂഷകന്മാരാൽ ശക്തമായ ആത്മീയ ശുശ്രൂഷ നടക്കണം. അവർ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കേണ്ടതാകുന്നു. 2 Timotheus 1:6. സ്നേഹം, സന്തോഷം, സമാധാനം എന്നിത്യാദി ആത്മീയ സ്വഭാവങ്ങളെ പകർന്നു തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ തടയുന്നവരായി നാം തീർന്നാൽ അത് ആത്മാവിനെ കെടുത്തിക്കളയുന്ന പ്രക്രിയ തന്നെ. പുതിയ നിയമസഭയിൽ ആത്മാവിൻ്റെ തേജസ്സിൻ ശുശ്രൂഷ അഭംഗുരം നടക്കുവാൻ നാം ആത്മാവിൻ്റെ പൂർണ്ണ സാന്നിധ്യത്തിന് വഴിമാർത്തി കൊടുക്കണം. കെടുത്തിക്കളയുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്കായുള്ള ശക്തീകരണ പ്രവർത്തിക്ക് എതിരെയുള്ള പ്രതിരോധമാകാൽ അത് ചെയ്യരുത്. 2, പ്രവചനം തുച്ഛീകരിക്കരുത്. 20 ഗ്രീക്കിൽ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രോഫറ്റ്സ് എന്ന പദം വയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രവചനം ഒരു കൃപാപരമാകയാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ എന്ന അപ്പോസ്തലൻ പറയുന്നു. 1 Corinthians 14:1-39 പ്രവചിക്കുന്നവർ ആത്മീയ വർധനവും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. 1 Corinthians 14:3 പ്രവചനം എന്ന് പറയുന്നത് കേവലം തിരുവെഴുത്തിനെ ആധാരമാക്കി ജനത്തിനോട് പ്രസംഗിക്കുന്നതിനെയല്ല അർത്ഥമാക്കുന്ന പ്രത്യുത ദൈവം നൽകുന്ന ദിവ്യമായ ആശയങ്ങൾ ഭാഷണത്തിലൂടെ മനുഷ്യ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രവചനം ദൈവാത്മനിയോഗത്താൽ ഉളവാകുന്നതാണ്. ഭൂതകാല കാലം, വർത്തമാനകാലം, ഭാവികാലം എന്ന ത്രിവിധ കാലങ്ങളെയും സ്പർശിക്കുന്നതാണ് പ്രവചനം. അതിനെ നിന്ദിക്കാതെ സകലവും ചോദന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ആത്മാവിൻ്റെ വിവേചനവും ദൂതിൻ്റെ വിവേചനവും ഇതിൽ അനിവാര്യമാണ്. 1 Corinthians 14:29, 1 Johannes 4:1, നിങ്ങളോട് സംസാരിച്ച ദൂത് സത്യമെങ്കിൽ സ്വീകരിക്കുവിൻ. പ്രവചിക്കുന്നവരെ പരിഹസിക്കാതെ എല്ലാത്തരം ദുഷ്ടതകളും വിട്ടകന്നു കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. വാക്യം 22, വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ അത്തരം സന്ദർഭങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുകയും ആത്മാക്കളുടെ വിവേചന കൃപാവരത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യണം. അടുത്തതായിട്ട് അഞ്ചാമത് ദൈവവിഷയമായ ജീവിതം, ബാക്കി 23-24. ആരാധനയുടെ ലക്ഷ്യം നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ക്രിസ്തു തുല്യമായി തീരുക എന്നതാണ്. ആരാധനയ്ക്ക് വില്യം ടെബിൾ ഒരു നിർവചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആരാധന ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മുടെ മനസ്സാക്ഷിയെ ഉണർത്തുന്നതും ദൈവിക സത്യത്താൽ മനസ്സിനെ നിറയ്ക്കുന്നതും ദൈവിക സൗന്ദര്യത്താൽ നമ്മുടെ ചിന്തയെ നിർമ്മലീകരിക്കുന്നതും ദൈവസ്നേഹത്താൽ ഹൃദയം തുറക്കുന്നതും ദൈവേഷ്ടത്തെ ധ്യാനിക്കുന്നതുമാകുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലനും അത് ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ്. 6, ക്രിസ്തീയ കൂട്ടായ്മ. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. വാക്യം 25, തെസ്സലോനിക്കരുടെ അഭിനന്ദനങ്ങളല്ല, തനിക്കാവശ്യം പ്രാർത്ഥനയാണ്. ഏത് കാലത്ത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും പരസ്പരം കടപ്പെട്ടവരാണ്. മറ്റുള്ളവർക്കും ഒക്കെ നമ്മയും നമുക്ക് മറ്റുള്ളവരെ ആവശ്യമുണ്ടെന്ന സത്യം വിസ്മരിക്കരുത്. അപ്പോസ്തലന്റെ പ്രാപ്തി സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാകയാൽ. 2 കൊരിന്ത്യർ 3:9, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തനിക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അപേക്ഷിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യും. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ പരേതാത്മാവിനോട് പ്രാർത്ഥന ആവശ്യപ്പെടുവാനോ വേദാധാരമില്ല, വേദപുസ്തകത്തിൽ യാതൊരു തെളിവുമില്ല. സകല സഹോദരന്മാരെയും വിശുദ്ധയുമെന്നാൽ വന്ദനം ചെയ്യുവാൻ. വാക്യം 26, സഹോദരിമാർ പരസ്പരവും വിശുദ്ധയുമനം ചെയ്യുന്നത് ആത്മീയ സ്നേഹപ്രകടനമായിരുന്നു. കാലപ്പഴക്കത്തെ ദേശീയ സംസ്കാരത്തിനൊത്ത വിധം അത് വ്യത്യാസം സംഭവിച്ചു. വേർപ്പെട്ട സമൂഹത്തിൽ തിരുവത്താഴ്ച ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധമനം ചെയ്തു പോരുന്നു. സമുദായ വകകളിൽ കയ്യസൂര്യ നിലവിലിരിക്കുന്നു. പാശ്ചാത്യരുടെയിൽ കേവലം ഒരു അസ്തദാനം കൊണ്ട് കാര്യം പര്യവസാനിക്കുന്നു. നിങ്ങളുടെയുള്ള സഹോദരന്മാരെ അസ്തദാനം ചെയ്യുവിൻ എന്ന് അതേ അവരെ തിരുത്തി ഭാഷാന്തരം ചെയ്യുകയാണ്. അടുത്ത ആശീർവാദം 28-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ചാരിത്രികവും ഔദ്യോഗികവും ദൈവികവുമായ സമ്പൂർണ്ണ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നത്. നമ്മുടെ രക്ഷിതാവിന് ലഭിച്ചിരിക്കുന്ന അതുല്യമായ നാമത്തിൻ്റെ ഔന്നത്യത്തിലാണ് നാം ഇന്ന് അവന് മഹത്വം അർപ്പിക്കേണ്ടത്. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആരംഭമിട്ട ലേഖനം കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു. കൃപയുടെ പ്രവർത്തന മണ്ഡലം മനുഷ്യൻ്റെ ആത്മാവിലും അതിൻ്റെ ലക്ഷ്യം ദൈവവുമായുള്ള നിത്യ സഹിത്വമാകുന്നു. ഇവിടെ സഹോദരന്മാരെ, നാം എല്ലാവരും ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങൾ. കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ അനുദിനം ചെയ്ത് പൂർത്തീകരിക്കാം. ഈ വചനങ്ങൾ, ഈ ലേഖന പഠനം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കട്ടെ. ആയിരങ്ങളെ ഈ പ്രത്യാശയിലേക്ക് നയിപ്പാൻ ദൈവം ഈ വചനങ്ങൾ കൊണ്ട് നമ്മെ സഹായിക്കട്ടെ. പഠിതാക്കൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസയും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം.